നമസ്കാരം. 2026 ജൂൺ മാസം കേരള ജനത ഒരു സന്തോഷത്തിൻ്റെ മാസമായി കാണുന്നത് മുൻ മുഖ്യമന്ത്രിയും ധൂർത്തനുമായിരുന്ന കേരള ജനത ഏറെ വെറുത്ത പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ച പേരിലാണ്. ആ സമൻസ് നിഷേധിക്കാൻ ആദ്യമൊരു ശ്രമം നടന്നു, പക്ഷെ വിജയിച്ചില്ല. വെള്ളിയാഴ്ചത്തെ സമൻസ് സ്വീകരിക്കാതിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഒഴിവ് കഴിവ് പറഞ്ഞ് പോകാൻ വിസമ്മതിച്ചപ്പോൾ ബുധനാഴ്ചത്തേക്ക് മാറ്റിക്കൊടുത്തു. ഈ ജൂൺ മാസം 17 ബുധനാഴ്ച മണിക്കൂറുകളാണ് വീണ വിജയനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. രാവിലെ 10:30 എത്തിയ വീണ വിജയനെ രാത്രി 8 തിരിച്ചു പോകാൻ കഴിഞ്ഞത്. ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന പ്രതീക്ഷ പിണറായി വിജയൻ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ആദ്യത്തെ സമൻസ് കിട്ടി വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം വീണ വിജയൻ്റെ ബാങ്ക് ലോക്കർ പരിശോധിക്കാൻ ED ഉദ്യോഗസ്ഥർ തോക്കുധാരികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം എത്തിയപ്പോൾ പിണറായി വിജയൻ ക്ഷോഭിച്ച് ചോദിച്ചത് അവരവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞത്. പിണറായിയുടെ ഇച്ഛാഭംഗവും നിരാശയും എത്ര ശക്തമാണ് എന്നതിന് തെളിവായിരുന്നു ആ പൊട്ടിത്തെറിക്കൽ. പക്ഷെ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. വീണ വിജയന് വീണ്ടും ഒരിക്കൽ കൂടി ED നോട്ടീസ് അയച്ചിരിക്കുന്നു. പുതിയ നോട്ടീസ് അനുസരിച്ച് ഈ മാസം 29 വീണ വിജയൻ വീണ്ടും കൊച്ചിയിലെ ED ഓഫീസിൽ എത്തിച്ചേരണം. ഓർക്കണം, 17 ED ഓഫീസിൽ എത്തിച്ച് 9 വിശദമായി ചോദ്യം ചെയ്തതാണ്. കൃത്യം 11 കഴിയുമ്പോൾ 29 വീണ്ടും ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. ED എത്ര ഗൗരവമായാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവൊന്നും വേണ്ട. ഏതാണ്, 9 ചോദ്യം ചെയ്തിട്ടും ആ ചോദ്യം ചെയ്യലിൽ അവർ തൃപ്തി പോരാ, ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നതിൻ്റെ തെളിവായി മാറുന്നു പുതിയ സമൻസ്. 29 കൊച്ചിയിലെ ഓഫീസിൽ രാവിലെ 10:30 എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ED നോട്ടീസ് ഇന്നലെ വീണ വിജയന് ലഭിച്ചതായി രേഖകൾ വ്യക്തമാവുന്നുണ്ട്. ED വൃത്തങ്ങൾ നോട്ടീസ് അയച്ച കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വീണ വിജയനെ വിടാതെ ED പിന്നാലെയുണ്ട്, വീണ വിജയന് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യും എന്നർത്ഥം. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ കേസന്വേഷിച്ച് തെളിവുകൾ ശേഖരിച്ച SFIO രേഖകൾ അത് നിർണായകമാണ്. SFI കേസന്വേഷണത്തിൽ വീണയ്ക്കുള്ള പങ്ക്, പിണറായി വിജയനുള്ള പങ്ക് പോലും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ആ പങ്ക് അവർ വ്യക്തമാക്കുന്ന രേഖകളെല്ലാം കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഉണ്ട്. ആ രേഖകൾ ED കൈമാറണം എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. എന്നാൽ ആ രേഖകൾ ഇതുവരെ ED സാങ്കേതികമായി കൈപ്പറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു, എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത്തരമൊരു രേഖ കൈപ്പറ്റുമ്പോഴുണ്ടാവുന്ന നിയമപ്രശ്നങ്ങൾ തുടരുന്നതിനാൽ ഇതുവരെ രേഖകൾ ED കൈവശമെത്തിയിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ച എത്തുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്, എന്നാൽ ഇന്ന് ഞായറാഴ്ച ആയിട്ടും ആ രേഖകൾ എത്തിയിട്ടില്ല. എന്നാൽ ഈ ആഴ്ച തന്നെ ആ രേഖകൾ SFIO ED കൈമാറുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് വീണ വിജയനെ വീണ്ടും വിളിപ്പിക്കുന്നത് 29. ആ രേഖകൾ മാത്രമല്ല, വീണ ചോദ്യം ചെയ്തപ്പോൾ വീണ പറഞ്ഞ ഉത്തരങ്ങളും മറ്റു പ്രതികളെ, അതായത് CMRL കമ്പനിയുടെ MD ആയിരിക്കുന്ന ശശിധര കർത്ത, ജോയിന്റ് MD ആയിരിക്കുന്ന മകൻ ശരൺ കർത്ത, ഭാര്യ ഷൈബി കർത്ത, മകൾ തുടങ്ങിയവരെയൊക്കെ ഈ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വീണ പറയുന്ന കാര്യങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ തീർച്ചയായും ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യാവലിയായി മാറും. ഇക്കാരണത്താൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിന് 29 ഹാജരാവണം. ഈ ചോദ്യം ചെയ്യലിനോടുകൂടി ഇത് അവസാനിക്കുകയില്ല. കാരണം വീണയെ ചോദ്യം ചെയ്തപ്പോൾ വീണ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ന്യായീകരണം, തനിക്കൊന്നും അറിയില്ല, തൻ്റെ ജീവനക്കാരാണ് ഇതൊക്കെ ചെയ്തത്, തനിക്ക് ഏതെല്ലാം ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നറിയില്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. അതിൽ അത്ഭുതമൊന്നുമില്ല, വീണയ്ക്കൊന്നും അറിയില്ല. അറിയാവുന്നത് മുഴുവൻ പിണറായി വിജയനാണ്. എന്ത് സേവനം ചെയ്തു, എന്തിനു പ്രതിഫലം കിട്ടി എന്നൊക്കെ അറിയണമെങ്കിൽ വീണയോട് ചോദിച്ചിട്ട് എന്താണ് കാര്യം, ചോദിക്കേണ്ടത് പിണറായിയോടാണ് എന്നാണ് ഷോൺ പറയുന്നത്. ഒരുപക്ഷെ ED വലയെറിഞ്ഞിരിക്കുന്നത് പിണറായിക്ക് മേൽ ആവാം, അല്ല എന്ന് പറയുന്ന സാഹചര്യമില്ല. എന്നാൽ പിണറായിയുടെ മേൽ വലയെറിയണമെങ്കിൽ തീർച്ചയായും ആദ്യം ആ വലയിൽ കുടുങ്ങേണ്ട ഇര വീണ തന്നെയാവണം. കാരണം വീണയ്ക്കാണ് നേരിട്ട് പണം കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ED ലക്ഷ്യം വീണയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായിയിലേക്ക് നീങ്ങുക എന്നത് തന്നെയാവാം. വീണയെ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായും വീണയുടെ നിലപാട്, കഴിഞ്ഞ തവണ 8 മണിക്കൂറും വീണ പറഞ്ഞത് യാതൊരു പരിചയവും എനിക്കില്ല, യാതൊരു അറിവും എനിക്കില്ല എന്നാണ്. അങ്ങനെ ഒരു അറിവുമില്ല എന്ന് വീണ തറപ്പിച്ച് പറയുമ്പോൾ പിന്നെ ആർക്കറിയാമെന്ന് ചോദ്യമുണ്ടാവുന്നു. സ്വാഭാവികമായും വീണയ്ക്ക് അറിയില്ലെങ്കിൽ അറിയാവുന്നത് വീണയുടെ പിതാവ് പിണറായിക്കാണ്. കാരണം മുഖ്യമന്ത്രിയായിരുന്നു പിണറായി. പിണറായിയിൽ നിന്നാണ് ആനുകൂല്യങ്ങൾ ഈ സേവനത്തിൽ കിട്ടിയിരിക്കുന്നത്. അതായത് വീണയ്ക്ക് പ്രതിഫലം കൊടുക്കുന്നു, വീണയൊരു സേവനം തിരിച്ച് സി എം ആർ കമ്പനിക്ക് ചെയ്യണം. ആ സേവനം വീണ ചെയ്തിട്ടില്ല, വീണയ്ക്ക് അറിയത്തുമില്ല. അപ്പോൾ പിന്നെ സേവനം ചെയ്തത് ആരാണ്? സേവനം ചെയ്തത് പിണറായിയാണ്. ഇത് അഴിമതിയായി മാറുന്നു. അതായത് വീണയ്ക്ക് കൊടുത്ത പ്രതിഫലം നിയമപരമായാണെങ്കിലും അത് ജി എസ് ടി അടച്ചതാണെങ്കിലും അത് നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് അഴിമതിയാകും. ഇവിടെ വീണയ്ക്ക് വേണമെങ്കിൽ ജി എസ് ടി അടച്ചു എന്ന് പറഞ്ഞ് തടിയൂരാം. എന്നാൽ പിണറായിക്ക് തടിയൂരാൻ കഴിയുമോ? വീണയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രതിഫലത്തിന് സേവനം ചെയ്തത് പിണറായിയാണ്. പിണറായി ചെയ്ത സേവനം സർക്കാർ ചെയ്യേണ്ട സേവനമാണ്. അതായത് കരിമണൽ നിയമവിരുദ്ധമായി ശേഖരിക്കാനും അതുവഴി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെ കോടികൾ ഉണ്ടാക്കാനും സൗകര്യം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇവിടെ കള്ളപ്പണ ഇടപാട് നടത്തിയത്, അഴിമതി നടത്തിയത് വീണയല്ല പിണറായിയാണ്. വീണ നടത്തിയ കള്ളപ്പണ ഇടപാടല്ല, വീണയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതാണ്. എന്നാൽ പിണറായി നടത്തിയത് കള്ളപ്പണ ഇടപാടാണ്. പിണറായി സ്റ്റേറ്റിൻ്റെ ഒരു സേവനം നിയമവിരുദ്ധമായി ഒരാൾക്ക് കൊടുത്തിട്ട് സ്റ്റേറ്റിന് കിട്ടേണ്ട പ്രതിഫലം അത് മകൾക്ക് വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ വീണയുടെ ആംഗിളിൽ അത് കള്ളപ്പണമല്ലെങ്കിലും പിണറായിയുടെ ആംഗിളിൽ കള്ളപ്പണമാണ്. ഒരുപക്ഷെ ഈ തിയറിയിലേക്കാവാം ഇഡി പോകുന്നത്. അതായത് വീണയ്ക്കൊന്നും അറിയില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും അവർ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. അത് വാസ്തവമാണ് താനും. കാരണം 2019 ഓർക്കണം, നമ്മൾ പിണറായി വിജയൻ സി എം ആർ കമ്പനിയുമായും കരിമണൽ കർത്തയുമായുള്ള ഇടപാടിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത് കരിമണൽ കർത്തയ പ്രധാനമായും പിണറായി വിജയനെയും മറ്റ് നേതാക്കളെയും സഹായിച്ചത്, പണം കൊടുത്തത്, മാസപ്പടി കൊടുത്തത് അവർ നിയമവിരുദ്ധമായ കർത്തയുടെ ഇടപാടുകൾക്ക് ഒത്താശ ചെയ്യാനാണ്. നിയമവിരുദ്ധം എന്താണ്? പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാന് പോലും പണം കൊടുത്തിരുന്നു. സകല MLA മാർക്കും സകല MPമാർക്കും സകല മത നേതാക്കൾക്കും പണം കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും പണം കൊടുത്തു, കൂടെ പിണറായിക്ക് കൊടുത്തു. പിണറായിക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. കാരണം ഏറ്റവും കരുത്തൻ പിണറായിയാണ്. സർക്കാർ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സമരമുണ്ടാവാതിരിക്കാൻ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ, അനുമതി കിട്ടാൻ സർക്കാരിലായിരിക്കുമ്പോൾ. എന്നാൽ ഇതിന് ഗുരുതരാവസ്ഥ രൂപപ്പെടുന്നത് 2019. 2019 കരിമണൽ ഖനനത്തിന് അനുമതിയുണ്ട്. ആ കരിമണൽ ഖനനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കൈക്കൂലി കൊടുക്കുന്നത്. എന്നാൽ 2019 കേന്ദ്ര സർക്കാർ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ നിരോധിക്കുന്നു. അങ്ങനെ നിരോധിച്ചിട്ടും കർത്തയ്ക്ക് കരിമണൽ ഖനനം ചെയ്യാനും അതുപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും പിണറായി സർക്കാർ അനുമതി തുടർന്നു. കേന്ദ്രം പലതവണ എഴുതി, വ്യവസായ വകുപ്പ് പലതവണ എഴുതി, പരിസ്ഥിതി വകുപ്പ് പലതവണ എഴുതി, പക്ഷേ എന്നിട്ടും കരിമണൽ കർത്തയ്ക്ക് കൊടുത്ത ലൈസൻസ് റദ്ദാക്കാൻ സർക്കാർ തയ്യാറായില്ല, വ്യവസായ വകുപ്പ് തയ്യാറായില്ല. അതിൻ്റെ കാരണം കരിമണൽ കർത്തയ്ക്ക് പണമുണ്ടാക്കണം. 2023 നാല് വർഷമാണ് തുടർച്ചയായി കരിമണൽ കർത്ത നിയമവിരുദ്ധമായി അവിടെ പ്രവർത്തിച്ചത്. ഈ നിയമവിരുദ്ധം എന്ന് പറയുമ്പോൾ ലൈസൻസ് റദ്ദാക്കാത്തതാണ് നിയമവിരുദ്ധം. കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടും ലൈസൻസ് റദ്ദാക്കി. ഈ കാലയളവിൽ ഏതാണ്ട് 1600 കോടിയുടെ കരിമണൽ ഖനനമാണ് കർത്തയുടെ കമ്പനി അനധികൃതമായി ചെയ്തത്. അതാണ് വാസ്തവത്തിൽ കരിമണൽ കർത്തയ്ക്ക് കൊടുത്ത പ്രതിഫലം. വീണയ്ക്ക് കൊടുത്ത മാസപ്പടി ഏതാണ്ട് 2,72,00,000 രൂപയാണ്. ഈ 2,72,00,000 രൂപയ്ക്ക് പ്രതിഫലമായി സർക്കാർ കൊടുത്തത് 1600 കോടിയുടെ അനധികൃത നിയമവിരുദ്ധ ഖനനമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സർക്കാർ അധികാരത്തിൻ്റെ ദുർവിയോഗമാണ്. കള്ളപ്പണ ഇടപാടാണ് ചെല്ലുന്നത്, വീണയിലേക്കല്ല പിണറായിയിലേക്കാണ്. പിണറായിയെ ലക്ഷ്യമാക്കി തന്നെയാണ് വീണയുടെ മേൽ വലയെറിഞ്ഞത്. അതുകൊണ്ടാണ് വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. വീണ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ വീണയ്ക്ക് കഴിഞ്ഞ തവണ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. വീണ പറയാൻ പോകുന്നത് എനിക്കൊന്നും അറിയില്ല, എൻ്റെ ജീവനക്കാരോട് ചോദിക്കണമെന്നാണ്. ജീവനക്കാരോടൊക്കെ പണ്ടേ ചോദിച്ചതാണ്. വീണയുടെ ജീവനക്കാരോടും ചോദിച്ചു, സി എം ആർ കമ്പനിയുടെ ജീവനക്കാരോടും ചോദിച്ചു. സി എം ആർ കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അടക്കമുള്ളവർ, അക്കൗണ്ട്സ് മാനേജർ, കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നവരൊക്കെ പറഞ്ഞു ഒരു സേവനവും കൈപ്പറ്റിയിട്ടില്ല, എന്നാൽ പണം കൊടുത്തിട്ടുണ്ട്. അത് വളരെ സ്ഥിരീകരിച്ചതാണ്. അത് സ്ഥിരീകരിച്ച് ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് അംഗീകരിച്ച് പിഴയിട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ SFIO കേസ് അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇഡി അന്വേഷിക്കുന്നത്. ഇഡി അന്വേഷിക്കുന്നത് കള്ളപ്പണ ഇടപാടാണ്. കള്ളപ്പണം എന്ന് പറയുന്നത് ബാങ്ക് വഴി കൊടുത്താലും കള്ളപ്പണം തന്നെയാണ്. എന്ന് വെച്ചാൽ വീണ വിജയനെ ബാങ്ക് വഴി 2,72,00,000 രൂപ കൊടുത്തിരിക്കുന്നു. അത് പിണറായി വിജയൻ കൊടുക്കേണ്ട പണമായിരുന്നു. അത് വേറൊരു റൂട്ടിലൂടെ സ്വന്തം കുടുംബത്തിലേക്ക് എത്തിച്ചു. അത് കള്ളപ്പണ ഇടപാടാണ്. മാത്രമല്ല പിണറായി വിജയൻ അനധികൃതമായി കൈപ്പറ്റിയിരിക്കുന്ന മാസപ്പടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന തുകയും ഇതിൽപ്പെടും. എന്തായാലും ഇഡി വലയെറിഞ്ഞിരിക്കുന്നു കൃത്യമായ ലക്ഷ്യത്തിൽ, പിണറായിയെ പിടികൂടുക എന്ന ലക്ഷ്യത്തിൽ. ഒരുപക്ഷെ അടുത്ത ഘട്ടം പിണറായിക്കുള്ള സമൻസ് ആയിരിക്കും. ഈ 29-ാം തീയതി വീണ വിജയൻ 2-ാം തവണയും ഇഡിക്ക് മുമ്പിൽ പോയി കഴിയുമ്പോൾ നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നത് ഇനി എന്ന് പിണറായിക്ക് സമൻസ് അയക്കും. എന്ന് പിണറായി പൊക്കുമെന്നാണ്. ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രതീക്ഷയുടെ ദിനങ്ങളാണ്. അദ്ദേഹം പ്രതികരിക്കുന്നത് കൂടി കേൾക്കുക.
ഷോണെ നമസ്കാരം. ഇത് വീണ വിജയന് വീണ്ടും ഒരിക്കൽ കൂടി ഇഡി നോട്ടീസ് കൊടുത്തിരിക്കുന്നു, 29 പറഞ്ഞിരിക്കുന്നത്. അത് എന്തായിരിക്കും വീണ്ടും ഒരിക്കൽ കൂടി വിളിക്കാൻ എങ്ങനെ മനസ്സിലാക്കും?
റെയ്ഡിനിടെ ലഭിച്ച വിവരങ്ങളും അതിനുശേഷം ലഭിച്ച ഡോക്യുമെന്റ്സും അതോടൊപ്പം എസ് എഫ് ഐ ഡോക്യുമെന്റ്സ് ഈ ദിവസങ്ങളിൽ കിട്ടുന്നുള്ളൂ. എസ് എഫ് ഐയുടെ ഡോക്യുമെന്റ്സ് കോടതിയിൽ നിന്നും വലിയ തടസ്സമാണ്.
അതിനെത്ര താമസിക്കേണ്ട കാര്യമല്ല, കോടതി ഉത്തരവിട്ടത്
ഹാഷ്ടാഗ് മാറാതെ തന്നെ ആ ഡോക്യുമെന്റ്സ് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ
പിന്നെ
വിചാരണ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നതുകൊണ്ട് തന്നെ അതിന്റെ ഹാഷ്ടാഗ് മാറാതെ അത് സോഫ്റ്റ് കോപ്പിയായിട്ട് കോപ്പി ചെയ്യുന്നതിനുള്ള താമസമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് കിട്ടിയതിന് ശേഷം സ്വാഭാവികമായിട്ടും വീണയുണ്ട്. ഇപ്പോ അന്വേഷണത്തിന്റെ ചോദ്യം ചെയ്യലിൽ വീണയിൽ നിന്ന് ഇപ്പൊ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം വീണയുടെ സഹകരണം വളരെ മോശമാണെന്നും എന്നാൽ CMR കമ്പനിയുടെ ചോദ്യം ചെയ്ത ആളുകൾ വളരെ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്നുമാണ്. അപ്പൊ വീണയ്ക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അത് ഞാനും അംഗീകരിക്കുന്നത്, കാരണം വീണയ്ക്ക് അത് അറിയില്ല. കാരണം അറിയാവുന്നത് പിണറായി
വിജയനാണ്.
ഇത് എന്തിനു വാങ്ങിയെന്നും എന്തിനു വേണ്ടിയാണ് ഈ പണം കൈപ്പറ്റിയെന്നും ദ മോട്ടീവ് ബിഹൈൻഡ് ദ ക്രൈം അത് കൃത്യമായി അറിയാവുന്നത് പിണറായി വിജയനാണ്. അപ്പം അടുത്ത റൗണ്ട് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞാൻ നേരത്തെ മുതൽ പറയുന്ന പോലെ ഈ കേസ് പിണറായി വിജയനിലേക്ക് എത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.
മനസ്സിലായി. അതായത് വീണയ്ക്ക് അറിയത്തില്ല പിന്നെ അറിയാവുന്ന ആൾ പറയണമല്ലോ അല്ലേ?
വീണയ്ക്ക് ഇതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അത് അറിയാവുന്ന ആള് പിന്നെ പിണറായി വിജയനല്ലേ
ഉള്ളൂ.
മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കുറ്റം ചെയ്തു, അത് ആ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തിനു വേണ്ടി മകൾ ഇത് കൈപ്പറ്റി എന്ന് ചോദിച്ചാൽ നാട്ടുകാർക്ക് വേണ്ടിയല്ല കൈപ്പറ്റിയത്, മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിന്റെ ഉത്തരം പറയേണ്ടതാണ്.
ഓക്കെ. അപ്പം ഇപ്പം ഇതുകൊണ്ട് അതായത് ഇതുവരെയുള്ള ഇപ്പൊ 29 മുമ്പ് ഇത് കിട്ടണം നിർബന്ധമില്ലല്ലോ ഈ SFIയോടെ, അത് കിട്ടിന്റെ
കിട്ടും.
അപ്പൊ അത് അതിന്റെ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യാൻ തന്നെ, അല്ലാതെ
അതിന്റെയും കൂടി പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഇനി ചോദ്യങ്ങളിലേക്ക് പോകും.
ഈ ചോദ്യത്തിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ടോ?
അല്ല, അത് ഞാൻ പറയുന്നത് ശരിയല്ല കേട്ടോ. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിക്കും. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഇത് ചേട്ടനോട് പറഞ്ഞു, എന്റെ ബോധ്യം പല കാര്യങ്ങൾ ആ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഞാനത് പറഞ്ഞ ഉടനെ പറയും, അന്ന് ഒരാഴ്ച മുമ്പേ ഷോൺ ജോർജ് പറഞ്ഞായിരുന്നു
പറഞ്ഞത്,
അത് ഒരു രാഷ്ട്രീയ ന്യായീകരണത്തിന് കാരണമാണ്. എനിക്കറിയില്ല
എന്തായാലും പിണറായിയിലേക്ക് പോകുന്ന
അറസ്റ്റഡ് ആകേണ്ട കുറ്റകൃത്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. എന്നാണ് അത്തരം കാര്യങ്ങളിലേക്ക് അവർ കടക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ അറസ്റ്റഡ് ആകാനുള്ള കുറ്റകൃത്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം.
എന്തായാലും പിണറായിയിലേക്ക് പോകും എന്ന് ഉറപ്പാണ് അല്ലേ?
100% പിണറായിക്ക് പോയേ ഒക്കും കേസ്.
ഓക്കെ, താങ്ക് യു. Thank you.